السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യു അല്ലദീന ആമനുജ്തനിബു കസീറൻ മിനല്ലന്നി ഇന്ന ബഅലല്ലന്നി ഇസ്മുൻ. വിശ്വസിച്ചവരെ, ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കി വെക്കുവിൻ, കാരണം ചില ഊഹങ്ങൾ കുറ്റകരമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരു സ്ഥലത്ത് ഇത് സംബന്ധമായി പറയുന്നു, മനുഷ്യൻ തന്റെ ഊഹങ്ങളിൽ അസാധുത്വവും ആശങ്കയും സൃഷ്ടിക്കുമ്പോഴാണ് കലഹങ്ങൾ ആരംഭിക്കുന്നത്. നല്ല ചിന്താഗതിയാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ നല്ലത് ചെയ്യുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. ഇനി ആദ്യപടിയിൽ തന്നെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുക പ്രയാസകരമായി ഭവിക്കുന്നതാണ്. പറയുന്ന ദുർധാരണ വളരെ മോശപ്പെട്ട വസ്തുവാണ്. മനുഷ്യനെ വിവിധങ്ങളായ ഒരുപാട് നന്മകളിൽ നിന്ന് അത് അകറ്റുന്നു. അത് വളർന്ന് വളർന്ന് മനുഷ്യൻ അള്ളാഹുവിൽ ദുർധാരണ വെച്ച് പുലർത്തുന്ന ഒരവസ്ഥ വരെ ചെന്നെത്തുന്നു. ഒരു സ്ഥലത്ത് പറയുന്നു, ഹൃദയത്തെക്കുറിച്ച് നമുക്ക് കൽപ്പന ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് ആരുടെയെങ്കിലും ഹൃദയം വരെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതല്ല. അതിനെക്കുറിച്ച് ചിന്തകൾ ഉണ്ടാക്കുക പാപമാണ്. മനുഷ്യൻ ഒരു വ്യക്തിയെ തെറ്റിദ്ധരിക്കുന്ന പക്ഷം നിങ്ങൾ സ്വയം അവനേക്കാൾ ദുഷിച്ചവനാകുന്നു. പെട്ടെന്ന് തന്നെ ദുർധാരണ വെച്ച് പുലർത്തുക എന്നത് നല്ലതല്ല. ദുർധാരണ ഉടനെ വെച്ച് പുലർത്തുന്നതും നല്ലതല്ല. ദാസനെ വിലയിരുത്തുക വളരെ സൂക്ഷ്മത കൈക്കൊള്ളേണ്ട ഒന്നാണ്. ഞങ്ങൾക്ക് ജനങ്ങളെക്കുറിച്ച് അറിയാം എന്ന് ചിന്തിക്കൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ സൂക്ഷ്മത വെച്ച് പുലർത്തേണ്ട കാര്യമാണ്. അത് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. അവർ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും കുറിച്ച് ദുർധാരണ വെച്ച് പുലർത്തി. മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹുവിലും ദുർധാരണ വെച്ച് പുലർത്തുവാൻ തുടങ്ങി. ഇത്തരത്തിൽ ദുർധാരണ വെച്ച് പുലർത്തുന്നവരെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ചില സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, ജനങ്ങൾ പ്രവാചകന്മാരിലും അവരുടെ അനുയായികളിലും ദുർധാരണ വെച്ചു പുലർത്തി. ഹസ്രത്ത് മുസ്ലിം ഔദ് റളിയല്ലാഹു തആല അൻഹു തന്റെ കാലഘട്ടത്തിൽ വളരെ അധികമായി ഇക്കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഒരു സ്ഥലത്ത് പറയുന്നു, എന്നെ അല്ലാഹു ഖലീഫയാക്കി. അവൻ തന്റെ സഹായത്തോടും പിന്തുണയോടും കൂടി എപ്പോഴും എന്നോടൊപ്പം നിന്നു. ഒരന്ധനോ ജന്മനാ കാഴ്ചയില്ലാത്തവനോ ഒഴികെ മറ്റാർക്കും തന്നെ അല്ലാഹു ആകാശത്തു നിന്ന് എന്റെ സഹായത്തിനായി മലക്കിനെ അയച്ചു എന്ന കാര്യത്തെ തള്ളിപ്പറയാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ ഇപ്പോഴും ആക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും ആക്ഷേപിക്കുക, ഈ ആക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി എന്താണെന്ന് നിങ്ങൾ ഉടൻ മനസ്സിലാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മേലിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചന്ത നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ഭാവിയിൽ ജമാഅത്തിനായി ഒരു പൈസ പോലും നൽകുന്നത് ഹറാമാക്കിയിരിക്കുന്നു. എന്നിട്ട് ഈ ജമാഅത്തിന് എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കാണുക. പറയുന്നു, ഞാനും ഈ രീതിയിലാണ് ഇവരോട് സംസാരിക്കുക. നിങ്ങൾ ഒരു പൈസ പോലും ഈ ജമാഅത്തിനായി നൽകുക എന്നത് നിങ്ങൾക്ക് ഹറാമാക്കി വെക്കുക. ഇവർ തെറ്റായ രീതിയിൽ പണം ചെലവഴിക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്നു. ഖലീഫ തെറ്റായാണ് അത് ചെലവഴിക്കുന്നതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക എന്നത് എന്റെ ശീലമല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ അല്പമെങ്കിലും കുലീനത ബാക്കിയുണ്ടെങ്കിൽ ഒരു പൈസ പോലും ജമാഅത്തിനായി നൽകാതിരിക്കുക. എന്നിട്ട് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അല്ലാഹു അദൃശ്യതയിൽ നിന്ന് എന്നെ സഹായിക്കുന്നതിനായി സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സാത്വികരായവരിൽ അദൃശ്യതയിൽ നിന്ന് വെളിപാടിറങ്ങുന്നതാണ്. അവർ ജമാഅത്തിനായി സമ്പത്തുകൾ ത്യജിക്കുന്നതാണ്, അഭിമാനത്തിന് കാരണമാകുമെന്ന് കരുതുന്നവരാണ്. പറയുന്നു, നിങ്ങൾക്കറിയില്ല, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമ്മുടെ ഈ സ്ഥാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. തന്റെ സന്താനങ്ങളെ കുറിച്ചാണ് മസീഹ് മൗദ് പറയുന്നത്. അതായത് 5 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മക്ബറയിൽ മറവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും അള്ളാഹു പ്രത്യേകപ്പെടുത്തിയിരിക്കുന്നു. ഹസ്രത്ത് ഉമ്മുൽ മുഅ്മിൻ അദ്ദേഹത്തിന്റെ 5 മക്കൾ ഇവർ വസിയത്ത് കൂടാതെ ബേഷ്തി മക്ബറയിൽ മറവ് ചെയ്യുന്നതാണ്. ആരാണ് ഇതിനെ എതിർക്കുന്നത്? അവൻ മുനാഫിക്കാണ്. ഒരുപക്ഷെ ഞങ്ങൾ പൈസ തിന്നു തീർക്കുന്നവരായിരുന്നുവെങ്കിൽ, പറയുന്നു, ഞങ്ങൾ ജനങ്ങളുടെ പൈസ തിന്നു തീർക്കുന്നവരാണെങ്കിൽ ഉന്നത അടയാളമായി ഇതിന് എന്തിന് വിലവെക്കണം? പിന്നെ എന്തിനാണ് വസിയത്ത് കൂടാതെ ബിഷ്തി മക്ബറയിൽ മറവ് ചെയ്യാൻ അനുവാദം നൽകിയത്? അതിനാൽ ഞങ്ങളെ ആക്രമിക്കുന്നവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെയാണ് ആക്രമിക്കുന്നത്. ആരാണ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ആക്രമിക്കുന്നത്? അവൻ അള്ളാഹുവിനെയാണ് ആക്രമിക്കുന്നത്. ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരിക്കൽ തോട്ടം സന്ദർശിച്ചു. പറഞ്ഞു, എനിക്കിവിടെ വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കബറുകൾ കാണിക്കപ്പെട്ടു. ഒരു മലക്ക് എന്നോട് പറഞ്ഞു, ഇത് നിന്റെയും നിന്റെ ബന്ധുമിത്രാദികളുടെയും കബറുകളാണ്. ഈ കാരണത്താൽ ആ ഭാഗം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും വേണ്ടി പ്രത്യേകപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്വപ്നം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതുപോലെ ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഈ സ്വപ്നം ഇതുപോലെ പ്രസിദ്ധീകരിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിപ്രകാരമാണ് പറഞ്ഞത്, അല്ലാഹു ഞങ്ങളുടെ കബറുകളെയും വെള്ളിയാക്കി കാണിച്ചു. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നു ജീവിതത്തിൽ ഇവർ ജനങ്ങളുടെ പൈസ തിന്നുന്നു എന്ന്. എന്നാൽ നാം അവരുടെ ഒഫാത്തിന് ശേഷവും ജനങ്ങൾക്ക് ഇവർ മുഖേന അനുഗ്രഹങ്ങൾ എത്തിക്കുന്നതാണ്. അല്ലാഹു പറയുന്നു, നാം അനുഗ്രഹങ്ങൾ എത്തിക്കുന്നതാണ്. അല്ലാഹു ഞങ്ങളുടെ മണ്ണിനെ പോലും വെള്ളിയാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ ആക്ഷേപത്താൽ നിങ്ങളുടെ വെള്ളിയെ നിങ്ങൾ മണ്ണാക്കി തീർക്കുന്നു. പറയുന്നു, മുനാഫിക്ക് എപ്പോഴും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ശീലമാണ് ഉണ്ടാവുക. അതിനാൽ ഞാൻ തുറന്ന നിലയിൽ ഇക്കാര്യത്തിലേക്ക് വെളിച്ചം വീശിയിരിക്കുകയാണ്. എനിക്ക് ഇക്കാര്യത്തിൽ വളരെ ലജ്ജയുണ്ട്. ഞാൻ അള്ളാഹുവിനായി ചന്ത നൽകി എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുക എന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംബന്ധമായി ഒരുപാട് എതിരാളികളെയും കപടവിശ്വാസികളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഇപ്പോഴും കുറഞ്ഞ നിലയിൽ ചോദ്യമുണ്ടാകുന്നു, എന്നാൽ അക്കാലത്ത് വളരെയധികമായിരുന്നു. പറയുന്നു, ഒരു ചോദ്യമുണ്ടായി, അതിനാൽ നിർബന്ധമായി എനിക്ക് പറയേണ്ടതായി വന്നു. കുടുംബത്തിലെ ചന്ത ഒരുപക്ഷെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഏതൊരു തുകയെ സംബന്ധിച്ചാണ് ഞാൻ തിന്നതെന്ന് പറയുന്നത്? അതിനേക്കാൾ 5 ഇരട്ടി ഞങ്ങൾ ചന്തയായി നൽകിയിരിക്കുന്നു. എന്റെ ബന്ധുമിത്രാദികളിൽ നിന്ന് മാത്രം ജമാഅത്തിന്റെ ഖജനാവിലേക്കായി നൽകപ്പെട്ട ചന്ത അതും ഈ പറഞ്ഞതിനേക്കാൾ അധികമാണ്. ഞങ്ങൾ 5 ഇരട്ടി പണം ചെലവഴിച്ചത് അതിന്റെ 1/5 ഭാഗം തിന്നു തീർക്കുന്നതിന് വേണ്ടിയാണെന്ന് ഒരു ബുദ്ധിമാനും പറയുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവഭയമുണ്ടായിരിക്കേണ്ടതാണ്. അതിനുപരിയായി സ്വഭാവ സംസ്കരണത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാവേണ്ടതുമാണ്. വിശ്വാസമില്ലാതായി തീരുകയോ നിരീശ്വരവാദിയായോ അല്ലെങ്കിൽ മൂർത്തതായോ മരിക്കുകയും ചെയ്യാതിരിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആക്ഷേപം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ മേലും ഉന്നയിക്കപ്പെട്ടു. ഇത് സംബന്ധമായി അദ്ദേഹം പറഞ്ഞു, മുസ്ലിം മൗഊദ് പറയുന്നു, അത്തരത്തിലുള്ള ആളുകൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു. അവരിൽ തങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ദുർധാരണ വെച്ച് പുലർത്തുന്ന ശീലമുണ്ട്. അതിന്റെ ഫലമുണ്ടായത് ഇപ്രകാരമാണ്. ഹദ്റത്ത് സാഹിബ് അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഇവരെ സംബന്ധിച്ച് പറയുകയുണ്ടായി, അവിടുന്ന് ജമാഅത്തിന്റെ പണം സ്വന്തം കാര്യത്തിനായി ചെലവഴിച്ചിരിക്കുന്നു. ഹദ്റത്ത് സാഹിബിന് അവസാന നിമിഷത്തിൽ ഇത് സംബന്ധമായി അറിവ് ലഭിച്ചു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഇക്കാര്യത്തെക്കുറിച്ച് അറിയാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹദ്റത്ത് മുസ്ലിം മൗഊദിനോട് പറഞ്ഞു, ഈ ആളുകൾ വിചാരിക്കുന്നത് ലങ്കർഖാനയ്ക്കായി ഏതൊരു പണമാണ് ലഭിക്കുന്നത്, അത് എന്റെ സ്വന്തം കാര്യത്തിനായി ചെലവഴിക്കുന്നു. എന്നാൽ ഇവർ അറിയുന്നില്ല, എനിക്കായി ഇഷ്ടദാനം നൽകുന്നതും അദ്ദേഹം സ്വന്തം കാര്യത്തിനായി ചെലവഴിക്കുന്നതിന് ചിലർ നൽകുന്ന പണം അതും ലങ്കറിനായി ഞാൻ ചെലവഴിക്കുന്നു. മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ മണി ഓർഡർ കൊണ്ടുവരുമ്പോൾ എനിക്ക് നല്ല നിലയിൽ അതറിയാം, ലങ്കർക്കായി വളരെ കുറച്ച് പണമാണ് ലഭിച്ചിരുന്നത്, ചെലവ് പൂർത്തിയാക്കാത്ത തരത്തിലാണ് പണം വന്നിരുന്നത്. അസറ സാഹിബ് എന്നോട് പറഞ്ഞു, ഞാൻ ലങ്കറിന്റെ സംവിധാനം ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ആക്ഷേപിക്കുന്നവരെ അല്ലെങ്കിൽ അഞ്ചുമന്റെ ഉത്തരവാദികളാണെന്ന് സ്വയം കരുതുന്നവരെ അവർ ഒരിക്കലും ഈ ചെലവുകൾ പൂർണമായ നിലയിൽ നടത്തിക്കൊണ്ടു പോകുകയില്ല. പിന്നീട് അങ്ങനെയാണ് സംഭവിച്ചത്. ഇന്നും ദുർധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് ലങ്കറിന്റെ ഫണ്ട് എപ്പോഴും കടത്തിലാണെന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ഒരു നീണ്ടകാലം ഈ ദുർധാരണയിൽ മുഴുകി ആളുകൾ മനസ്സിലാക്കിയിരുന്നത് ഞങ്ങൾ നല്ല രീതിയിലും സംവിധാനത്തിലും ഇത് നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തരാണ് എന്നാണ്. അവർ ഇത് പിറുപിടുത്തുകൊണ്ടിരുന്നു, കടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ജമാഅത്തിനോടൊപ്പം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ ദുആ ഉണ്ടായിരുന്നു. ഇന്ന് ജമാഅത്തിന് ലഭിച്ച പുരോഗതി ഇതും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ ദുആകളുടെയും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളുടെയും ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആരുടെയും വ്യക്തിപരമായ പരിശ്രമമല്ല. ഇന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ ലംഗർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു സംഭവത്തെക്കുറിച്ച്, ഈ സംഭവം അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ ജീവിതം, അവർക്ക് ശേഷമുള്ള ജീവിതം, പ്രവാചകന്റെ കാലത്തെ ജമാഅത്തിന്റെ അവസ്ഥ, അവരുടെ കാലശേഷം ജമാഅത്തിന്റെ അവസ്ഥയുമായി ഈ സംഭവത്തിന്റെ ബന്ധമുണ്ട്. അതും വിവരിക്കാം. അല്ലാഹു തന്റെ നബിയെ ലോകത്തേക്ക് അയക്കുന്നത് ലോകത്തിന്റെ ആത്മീയതയിൽ ഉണ്ടായിരിക്കുന്ന വൈകല്യങ്ങളെ ശരിപ്പെടുത്തുക, ആത്മീയ നിലയിൽ ആളുകളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകളെ ശരിയാക്കുക. പ്രവാചകൻ വരുന്നത് ഇതിനാണ്, ജനങ്ങളെ ആത്മീയ പുരോഗതിയിലേക്ക് ആനയിക്കുന്നു. പ്രവാചകന്മാരെ വിശ്വസിക്കുന്നവരുടെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോൾ അവരെ വിശ്വസിക്കുന്നവരുടെ ആത്മീയ പുരോഗതിയോടൊപ്പം തന്നെ ഭൗതിക പുരോഗതിയും ലഭിക്കുന്നതാണ്. എന്നാൽ ഭൗതികവും ലൌകികവുമായ പുരോഗതിയുടെ നിലവാരം നബിയുടെ ജീവിതത്തിന് ശേഷം വളരെയധികം ഉയരുന്നതാണ്. ഇത് നാം ഇത് കേൾക്കുന്നു. പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ജീവിതത്തിലും നാം ഇത് കാണുന്നു. അങ്ങനെ നാം ഭൗതിക അഭിവൃദ്ധിയോടൊപ്പം തന്നെ നബിയുടെ കാലഘട്ടം, അതിനും ഒരു സ്ഥാനമുണ്ട്. അത് പിന്നീട് വരുന്ന കാലത്തിന് ലഭിക്കുകയില്ല. ആത്മീയ പുരോഗതി നബിയുടെ കാലഘട്ടത്തിൽ വളരെ ഉന്നതിയിലായിരിക്കും. എന്നാൽ ലൗകിക പുരോഗതി വളരെ കുറവായിരിക്കും. പിന്നീട് ഭൗതിക പുരോഗതി ലഭിക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരമാണ് ലഭിക്കുക. എന്നാൽ ആത്മീയതയിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് അതിനുള്ള ഉദാഹരണം വിവരിക്കുകയുണ്ടായി. അതിനായി ഹദ്റത്ത് മുസ്ലിം അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം വിശദീകരിക്കുന്നു. പറയുന്നു, നബിയുടെ വഫാത്തിന് ശേഷം ഉടൻ തന്നെ ആത്മീയ നിലയിൽ ഒരു അന്ധകാരത്തിന്റെ കാലഘട്ടം ആരംഭിക്കുന്നതാണ്. എന്നാൽ ശാരീരിക നിലയിൽ നബിയുടെ വഫാത്ത് സൂര്യോദയത്തോട് ഉപമിക്കാറുണ്ട്. ഉടൻ തന്നെ സൂര്യോദയത്തിന്റെ അടയാളങ്ങൾ, അതായത് ഭൗതിക പുരോഗതിയുടെ അടയാളങ്ങൾ വെളിപ്പെടാൻ തുടങ്ങുന്നു. ഇതുപോലെ തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ മസീഹ് നാസിരിയുടെയും മൂസയുടെയും കാലഘട്ടത്തിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും സംഭവിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അവസാന ജലസ ഉണ്ടായപ്പോൾ അതിൽ 700 പേരാണ് പങ്കെടുത്തത്. ആ സമയത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞ കാര്യം കേൾക്കേണ്ടത് തന്നെയാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു പറയുന്നു, ഞാൻ ഓർക്കുന്നു അവിടുന്ന് ഉലാത്താനായി പുറത്തേക്ക് പോയപ്പോൾ രേത്തിച്ചിലയിൽ ഒരു മാവിന്റെ തോട്ടമുണ്ട്. അവിടെ ജനങ്ങളുടെ ആധിക്യവും തിരക്കും കണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞു, നമ്മുടെ ജോലി പൂർത്തിയായി എന്നാണ് തോന്നുന്നത്. കാരണം വിജയത്തിന്റെയും പുരോഗതിയുടെയും അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പിന്നീട് അവിടുന്ന് പലതവണ അഹമ്മദിയത്തിന്റെ പുരോഗതിയെക്കുറിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു, അള്ളാഹു എപ്രകാരമാണ് അഹമ്മദിയത്തിന് പുരോഗതി പ്രദാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജലസയിൽ പങ്കെടുക്കാൻ 700 ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുരോഗതി അവിടുന്ന് ആ സമയത്ത് പറഞ്ഞു, ഇത്ര ആളുകളുടെ വരവ് എന്റെ ജോലി അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഈ വിജയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഏതൊരു ദൌത്യം നൽകിയാണ് എന്നെ അള്ളാഹു അയച്ചത് അത് പൂർത്തിയായിരിക്കുന്നു. ഇനി അഹമ്മദിയത്തിനെ ആർക്കും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഇതാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞത്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഇതാണ് അവിടുത്തെ തവക്കുൽ, അള്ളാഹുവിലുള്ള വിശ്വാസം. 700 ആളുകൾ ജലസയ്ക്കായി വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത്രയും ആളുകൾ വന്ന കാരണത്താൽ ഇനി ആർക്കും അഹമ്മദിയത്തിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് അഹമ്മദിയത്ത് ലോകത്ത് വ്യാപിച്ചിരിക്കുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ ഓർക്കുന്നു ലംഗർഖാനയുടെ ചെലവ് വർദ്ധിച്ചപ്പോൾ, അതിഥികൾ വരുന്നത് വളരെ കൂടുതലായപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് പ്രധാനമായും ഈ ചിന്തയാണ് ഉണ്ടായത്, ഈ ചെലവുകൾ പൂർത്തിയാക്കാൻ ഇനി എന്ത് സംവിധാനമാണ് ഉണ്ടാകുക. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഓരോ അഹമ്മദിയും ലംഗർഖാനയുടെ മുഴുവൻ ചെലവ് വഹിക്കാൻ കഴിവുള്ളവരാണ്. ഇത് മുസ്ലിം മൗഊദ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെ അവസ്ഥയാണ്. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെയധികം വിശാലത ഇതിലുണ്ടായിട്ടുണ്ട്. പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഭൂകമ്പങ്ങളെ സംബന്ധിച്ച് തന്റെ പ്രവചനങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ കാദിയാനിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമും സ്നേഹിതന്മാരോടൊപ്പം തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ കൂടാരങ്ങളിൽ തമ്പടിച്ചു. കാരണം ആ സമയത്ത് വളരെ കൂടുതൽ അതിഥികൾ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അവിടുന്ന് ഞങ്ങളുടെ മാതാവിനോട് പറഞ്ഞു, ഇപ്പോൾ പൈസ ലഭിക്കുവാനുള്ള ഒരു വഴിയും കാണുന്നില്ല, ചിലവ് വളരെ വർദ്ധിച്ചിരിക്കുന്നു, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നത്. കാരണം ചെലവാക്കാൻ കൈവശം ഒരു പൈസയും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവിടുന്ന് ളുഹർ നമസ്കാരത്തിനായി പുറപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ തദവസരത്തിൽ അവിടുന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ആദ്യം അവിടുന്ന് മുറിയിലേക്ക് പോയി. അല്പസമയത്തിന് ശേഷം പുറത്തു വന്നു. മാതാവിനോടായി പറഞ്ഞു, മനുഷ്യൻ അള്ളാഹുവിന്റെ ഒരുപാട് അടയാളങ്ങൾ കണ്ടതിനു ശേഷവും ചില അവസരങ്ങളിൽ ദുർധാരണ വെച്ച് പുലർത്തുന്നു. ഞാൻ വിചാരിച്ചത് ലംഗറിനായി പൈസയില്ല എന്നും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങണമെന്നുമാണ്. എന്നാൽ ഞാൻ നമസ്കാരത്തിനായി പോയപ്പോൾ ഒരു വ്യക്തി അല്പം വിവർണനും അഴുക്കുപുരണ്ട വസ്ത്രവും ധരിച്ചിരുന്നു. മുന്നിലേക്ക് വന്നു. ഒരു കിഴി എന്റെ കൈവശം തന്നു. ഞാൻ അയാളുടെ അവസ്ഥയെ കണ്ടുകൊണ്ട് മനസ്സിലാക്കി ഇതിൽ കുറച്ച് പൈസ ഉണ്ടായിരിക്കാമെന്നാണ്. നാണയങ്ങളായതിനാൽ അതിന് ഭാരമുണ്ടായിരുന്നു. കുറച്ച് പൈസ ഉണ്ടായിരിക്കാം. എന്നാൽ വീട്ടിൽ വന്ന് അത് തുറന്നപ്പോൾ നിരവധി 100 രൂപകൾ ഉണ്ടായിരുന്നു. ആ 100 രൂപകൾ ഇന്നത്തെ ചന്തയുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ത് മൂല്യമാണ് ഉണ്ടാകുക എന്ന് ചിന്തിക്കുക. ഇന്ന് ഒരാളോട് നിങ്ങൾക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ഒരു ദിവസം നൽകാം, പകരം ലംഗർ ഖാനയ്ക്കായി ഒരു ദിവസ ചെലവ് നിങ്ങൾ വഹിക്കുക എന്ന് പറയുന്നതായാൽ മറുപടി ലഭിക്കുക, ഒരു ദിവസത്തേക്ക് മാത്രമല്ല മറിച്ച് എന്നിൽ നിന്ന് ഒരു വർഷത്തേക്കുള്ള ചെലവ് വാങ്ങിയാലും ദൈവത്തിനോർത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ദിവസം ദർശിക്കാൻ അവസരം നൽകിയാലും എന്നാണ് പറയുക. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ത്യാഗം വരിച്ചവർക്ക് ലഭിച്ച അവസരം ഇന്ന് ആർക്കാണ് ലഭിക്കുക? ത്യാഗം വർദ്ധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ആ കാലഘട്ടത്തിന് അതിന്റേതായ ഒരു സ്ഥാനമുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, എന്റെ ഖുർആനിൽ ഞാൻ ഒരു ചെറിയ നോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിലെ ഹൃദയാവസ്ഥയെ ശരിയായ നിലയിൽ വെളിപ്പെടുത്തുന്നതാണ്. അത് നബിയുടെ കാലഘട്ടം പ്രാപിച്ചവരുടെ ഹൃദയത്തിൽ കാണപ്പെടുന്നതാണ്. ഞാൻ സലാമുൻ എന്ന ഭാഗത്ത് കുറിപ്പ് രേഖപ്പെടുത്തി. അതായത് ആ രാത്രിയിൽ സമാധാനത്തിന് മേൽ സമാധാനമായിരിക്കും. സൂറത്തുൽ ഖദറിന്റെ വ്യാഖ്യാനത്തിലാണ് പറയുന്നത്. പറയുന്നു, മസീഹ് മൗദിന്റെ കാലഘട്ടം വളരെ കുറച്ചായിരുന്നു. കുറിപ്പാണ് എഴുതിയിരുന്നത്. മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം വളരെ കുറച്ചായിരുന്നു, എന്നാൽ ശാന്തിയുണ്ടായിരുന്നു. പിന്നീട് അള്ളാഹു നമുക്ക് വലിയ പുരോഗതി നൽകി. എന്നാൽ ഈ പുരോഗതി ആ കാലഘട്ടത്തോട് എങ്ങനെ മത്സരിക്കാനാണ്? അത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമായിരുന്നു. ഇന്ന് ഭൗതിക നിലയിൽ ആളുകൾ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നു എന്നതിൽ സംശയമില്ല. അതുപോലെ ഒരുപാട് ആളുകളുമായി നമുക്ക് ബന്ധമുണ്ട്. വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും അധികാരികൾക്കും നാം കാര്യങ്ങൾ എത്തിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ധനപരമായും ജമാഅത്ത് കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്നു. ഇന്ന് ഓരോരോ വ്യക്തിയും എത്ര ചന്തയാണ് നൽകുന്നത്? ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ടുപോലും അത്ര ചന്ത കിട്ടുമായിരുന്നില്ല. എന്നാൽ ഇത് എല്ലാമായിരുന്നിട്ടും ഈ കാലഘട്ടം ആ കാലഘട്ടത്തെക്കാൾ ഉത്തമമെന്ന് ആരും പറയുകയില്ല. എന്നാലും നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ദുആക്ക് അവകാശികളായി മാറുന്നതാണ്. ആ കാലഘട്ടം ദർശിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഉന്മേഷവും ഉത്സാഹവും നിറയുകയാണെങ്കിൽ അത് ആ മഹാത്മാവിന്റെ ദൌത്യ പൂർത്തീകരണത്തിനായി നല്ല നിലയിൽ ആത്മാർത്ഥയോടും കൂറോടും കൂടി പ്രവർത്തിക്കുകയും ആ മഹാത്മാവ് കാണാൻ ആഗ്രഹിച്ചതുപോലെ ആ മഹാത്മാവിന്റെ സഹാബാക്കൾ ഉണ്ടാക്കിയതുപോലെ ആത്മീയതയിൽ ഉയർച്ച നേടുക. എന്നാൽ ഇതെല്ലാം ലഭിക്കുന്നതാണ്. ചില മറ്റു കാര്യങ്ങളിലേക്കും ഹസ്രത്ത് മുസ്ലിം മൗദ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജീവിത സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. ആ മഹാത്മാവിന്റെ കാലഘട്ടവുമായി അതിന് ബന്ധപ്പെട്ടതാണ്. സമർപ്പിക്കുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് സഹാബത്തിനുണ്ടായിരുന്ന അനുരക്തി അതിന്റെ ചിത്രവും വരച്ചു കാട്ടിക്കൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഞങ്ങൾ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ദർശിച്ചു. ആ മഹാത്മാവിനെ ദർശിച്ചവരിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം അതിനെ അനുമാനിക്കാൻ പിന്നീട് വന്നവർക്ക് സാധിക്കുന്നതല്ല. അല്ലെങ്കിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പ്രായം കുറഞ്ഞവർക്കും അതിന് സാധിക്കുകയില്ല. അതിനെ തിരിച്ചറിയാനുള്ള പ്രായമായിരുന്നില്ല, ചെറുതായിരുന്നു. എന്നാൽ ഞാൻ അള്ളാഹു നൽകിയ ഹൃദയത്താൽ ബാല്യത്തിൽ തന്നെ ഈ വിധ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഞാൻ ആ മഹാത്മാവിന്റെ സഹവർത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ ഹസ്രത്ത് മസീമ അലൈഹി ഇസ്ലാമിനോട് അവിടുള്ള അവരുടെ സ്നേഹത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതും വർഷങ്ങളോളം അവരെ ഒരേ രീതിയിൽ കണ്ടിരുന്നു. അവരിൽ ഹസ്രത്ത് മസീമ അലൈഹി ഇസ്ലാമുമായുള്ള വേർപിരിയൽ കാരണം അവരുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും ആനന്ദം ലഭിച്ചിരുന്നില്ല. ലോകത്തിന്റെ യാതൊരു ഭംഗിയും അവർ കണ്ടിരുന്നില്ല. ഹസ്രത്ത് മസീമ അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം ഖലീഫ അവ്വൽ പറഞ്ഞ കാര്യം പറയുന്നു. ഹസ്രത്ത് ഖലീഫ അവ്വലിന്റെ ധൈര്യത്തെ സംബന്ധിച്ച് ആളുകൾക്കറിയാമോ അത് എത്രമാത്രം ദൃഢവും ശക്തവുമായിരുന്നുവെന്ന്? ആളുകൾക്ക് അതിനെക്കുറിച്ചറിയാം. അദ്ദേഹം തന്റെ ദുഃഖത്തെയും ചിന്തയെയും ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ അദ്ദേഹം നിരവധി തവണ ആരും അടുത്തില്ലാത്ത സമയത്ത് ഏകനായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മിയാൻ ഹസ്രത്ത് സാഹിബ് വഫാത്തായതിനു ശേഷം മുതൽ എനിക്കെന്റെ ശരീരം ശൂന്യമായി അനുഭവപ്പെടുന്നു, ലോകവും ശൂന്യമായി കാണപ്പെടുന്നു. ഞാൻ ആളുകളുടെ ഇടയിൽ നടക്കുന്നു, ജോലി ചെയ്യുന്നു, എന്നിരുന്നാലും ലോകത്ത് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തെ കൂടാതെ മറ്റു ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്രത്ത് മസീമ അലൈഹി ഇസ്ലാമിന്റെ സഹവർത്തത്തിൽ കഴിയുകയും അവരുടെ സ്നേഹവും അവധിയും വർദ്ധിച്ചിരുന്നു. എപ്രകാരമെന്നാൽ ഒരു വസ്തുവും അവർക്ക് ആനന്ദം നൽകിയിരുന്നില്ല. അവർ ആഗ്രഹിച്ചിരുന്നത് എത്ര പെട്ടെന്ന് ഹസ്രത്ത് മസീമ അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്നതിനായി തന്റെ ജീവൻ ഉയർത്തപ്പെട്ടിരുന്നു എങ്കിൽ എന്നാണ്. പിന്നീട് ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥരെ ഉപദേശിച്ചുകൊണ്ട് ജമാഅത്തിലെ ഉദ്യോഗസ്ഥരെ പ്രധാനമായും വിലക്കയറ്റം അധികവും അതുപോലെ തന്നെ ദാരിദ്ര്യം കൂടുതലുമുള്ള രാജ്യത്ത് വസിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അഞ്ജുവനിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നതിന് പകരമായി അള്ളാഹുവിനോട് ചോദിക്കുക. ഇതിലേക്കൊരു ഉദാഹരണം എന്ന നിലയിൽ ഹസ്രത്ത് മസീമ അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം, ഒരു ചെറിയ സംഭവം മുസ്ലിം മൗദ് വിവരിക്കുന്നു. പറയുന്നു, ഹസ്രത്ത് മസീമ അലൈഹി ഇസ്ലാമിനും വളരെയധികം തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. അതിനാൽ അവിടുന്ന് കസ്തൂരി കഴിച്ചിരുന്നു. ഒറ്റ മൂലിയാണ് കസ്തൂരി കഴിക്കുന്നതിലൂടെ തണുപ്പ് അകലുന്നതാണ്. അതിനാൽ കുപ്പിയിൽ നിറച്ച് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നു. ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിച്ചിരുന്നു. അത് സംബന്ധമായി പറയാറുണ്ടായിരുന്നു, പോക്കറ്റിൽ കൊള്ളാവുന്ന ഒരു ചെറിയ കുപ്പി രണ്ടു വർഷം വരെ ഉപയോഗിച്ചിരുന്നു. കസ്തൂരി ഇനി അല്പമേ ഉള്ളൂ എന്ന് ചിന്ത വരുമ്പോൾ കുപ്പി നോക്കുമ്പോൾ അപ്പോൾ അത് തീർന്നു പോകുമായിരുന്നു. നോക്കാതെ ഇരുന്നാൽ അത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നാൽ അതിൽ ബർക്കത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പറഞ്ഞു, ഞാൻ പരിശോധിക്കുമ്പോൾ കുറച്ചു നേരത്തിന് ശേഷം അത് തീർന്നുപോയിരുന്നു. മുസ്ലിം മൗദ് പറയുന്നു, അള്ളാഹു തന്റെ ദാസർക്ക് അദൃശ്യത്തിൽ നിന്ന് റിസ്ക് നൽകുന്നതാണ്. അവൻ റിസ്ക് നൽകുന്ന രീതിയും വിചിത്രമാണ്. നിങ്ങൾ ആ അസ്തിത്വത്തോട് ചോദിക്കുക, അവന്റെ ഖജനാവ് കാലിയാകുന്നതല്ല. അഞ്ജുമനോട് എന്തിനാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുന്ന പണം അഞ്ജുമന്റെ കൈവശമില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ പൂജിക്കുന്നവരായി മാറുക, അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹു അദൃശ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് അയച്ചു നൽകുന്നതാണ്. അവനോട് ചോദിക്കൂ, നിങ്ങളുടെ അധിക ചെലവിനായി നൽകുവാൻ സദറഞ്ജുമൻ അഹമ്മദിയയുടെ പക്കൽ പണമില്ല. ഇതിൽ വരുന്ന പണം ജമാഅത്തിന്റെ ചന്തയിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് ഇത്ര അധികവുമല്ല. ഞാൻ പറഞ്ഞതുപോലെ വിലക്കയറ്റം അധികവും ദാരിദ്ര്യം കൂടുതലുമുള്ള രാജ്യത്ത് ചിലരുടെ അവസ്ഥ ചില അവസരങ്ങളിൽ ഇതുപോലെയാകുന്നു. പറയുന്നു, ഞങ്ങളുടെ ജീവിതം പ്രയാസകരമാണ്. ചിലർ കത്തിലൂടെ എനിക്ക് എഴുതുന്നു, പാകിസ്ഥാനിലും ഇന്ത്യയിലും വിലക്കയറ്റം അധികമാണ് എന്നെനിക്കറിയാം. ഉദ്യോഗസ്ഥരുടെ അലവൻസ് അതുകൊണ്ട് ജീവിക്കുക പ്രയാസകരമാണ്. എന്നാൽ അനുവദനീയമായ രീതിയിൽ കൂടുതലായി സാധ്യത പരിഗണിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിയുന്ന അവരെ നോക്കുക, അതാണ് വേണ്ടത്. കുട്ടികളുടെ രോഗത്തിന് ചികിത്സിക്കാൻ പോലും കഴിയാത്തവരാണവർ. അതിനാൽ അള്ളാഹുവിനോട് നന്ദി പറയുക, അവനിൽ തവക്കൽ ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. അവിടെ നോക്കുന്നതിന് പകരമായി അവന്റെ മുന്നിൽ ആവശ്യങ്ങൾക്കായി കുനിയുക. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രവചനങ്ങളുടെ വിവരണത്തിൽ ഒരു പ്രവചനത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, നൂറുകണക്കിന് പ്രവചനങ്ങളാണ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് ശേഷം പിന്നീട് പുലർന്നത്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഉത്തമ തെളിവായി തീർന്നു. ഉദാഹരണമായി എന്നെ സംബന്ധിച്ച് ആ മഹാത്മാവിന്റെ പ്രവചനമായിരുന്നു, അവന് മേധാവിത്വവും മഹത്വവും സമ്പത്തും ഉണ്ടായിരിക്കും. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എന്ത് സ്വത്താണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ആ മഹാത്മാവ് എതിരാളികൾക്കായി സമ്മാനത്തുക നിർണയിച്ച് ചലഞ്ച് ചെയ്തു. ഇപ്രകാരം എഴുതി, ഞാൻ എന്റെ മുഴുവൻ ലൌകിക സമ്പത്തും അതായ 10,000 രൂപ നൽകുന്നതാണ്. അതായത് ആ സമയത്ത് ആ മഹാത്മാവിന്റെ ഭൂസ്വത്ത് വെറും 10,000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ലക്ഷക്കണക്കിനായി കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വത്ത് എവിടെ നിന്നാണ് വന്നത്? ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. കാരണം ഞാൻ ഓർക്കുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം മദാമഹൻ ഹസ്രത്ത് മീർ നാസിർ നവാബ് സാഹിബ് ഞങ്ങളുടെ സ്വത്ത് സംബന്ധമായ കടലാസുകൾ തിരിച്ചു തന്നു. മുമ്പ് അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാ കടലാസും ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തഅലന്നുവിന്റെ നൽകി. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം ഞാൻ സ്വയം എന്നെ എത്രമാത്രം സഹാനായി കണ്ടുവെന്ന് വെച്ചാൽ എന്തു ചെയ്യണം എന്നതിൽ ഞാൻ ആശ്ചര്യപ്പെട്ടിരുന്നു. യാദൃച്ഛികമായി ഷെയ്ഖ് നൂർ അഹമ്മദ് സാഹിബ് എന്റെ അടുക്കൽ വന്നു. താങ്കൾക്ക് ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞുവെന്നും എന്നെ ജോലിക്ക് എടുത്താലുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂസ്വത്ത് സംരക്ഷിക്കുന്നതിനായി മാനേജറിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ശമ്പളം എവിടെ നിന്ന് തരും? എന്റെ പക്കലാണെങ്കിൽ പണമൊന്നുമില്ല താങ്കൾ ശമ്പളം തരുവാൻ, അതുപോലെ സ്വത്തിൽ നിന്ന് അത്രത്തോളം വരുമാനവുമില്ല. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഏറ്റവും കുറഞ്ഞ ശമ്പളം നൽകിയാൽ പോലും മതിയാവുന്നതാണ്. അങ്ങനെ മാസം 10 രൂപ ശമ്പളമായി മതിയെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ജോലി ഏൽപ്പിച്ചു. ഇത്രത്തോളം വരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷ വെക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അള്ളാഹു ചെയ്ത അനുഗ്രഹം, പട്ടണം പുരോഗമിക്കുന്നതോടൊപ്പം ഭൂസ്വത്തിന്റെ വിലയും വർദ്ധിച്ചു എന്നതാണ്. പിന്നീട് ഖുർആന്റെ ആദ്യ പരിഭാഷ പ്രസിദ്ധീകരിക്കണമെന്ന ചിന്ത ഉദിച്ചപ്പോൾ ചിലർ പറഞ്ഞു, പൈസ ചെലവാക്കാൻ പണം എവിടെ നിന്ന് കിട്ടി? ഇതിനുള്ള ഉത്തരവും ഈ സംഭവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ആദ്യ പരിഭാഷ പ്രസിദ്ധീകരിക്കണമെന്ന ചോദ്യം ഉദിച്ചപ്പോൾ പരിഭാഷയുടെ മുഴുവൻ ചെലവും ഞങ്ങളുടെ കുടുംബം വഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരി സഹോദരന്മാരും. ഞാൻ അപ്പോൾ ഷെയ്ഖ് നൂർ അഹമ്മദ് സാഹിബിനെ വിളിപ്പിച്ചു. ഈ സമയം എനിക്ക് 2,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇത്രയും പണം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭൂസ്വത്തിന്റെ കുറച്ച് ഭാഗം വീട് വെക്കാനായി വിൽപ്പനയ്ക്ക് കൊടുക്കുവാൻ അനുവാദം നൽകിയാലും പിന്നെ എത്ര പണം വേണം അത് കിട്ടുന്നതാണ്. അങ്ങനെ ഞാൻ വിൽക്കാൻ അനുവാദം നൽകി. ഈ ഭൂമി 50 കനാലിന്റെ സമീപത്തായിരുന്നു. പിന്നീട് അവിടെയാണ് മൊഹല്ല ദാറുൽ ഫസൽ നിർമ്മിക്കപ്പെട്ടത്. കുറച്ചു സമയത്തിന് ശേഷം ഷെയ്ഖ് സാബ് വന്നു. അദ്ദേഹത്തിന്റെ കൈവശം പണത്തിന്റെ കിഴിയുണ്ടായിരുന്നു. ഇത് 2,000 രൂപയുണ്ട്, താങ്കൾക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അതും ലഭിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഈ സമയം എനിക്ക് ഇത്ര പണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. കാരണം വിശുദ്ധ ഖുർആന്റെ പ്രസിദ്ധീകരണത്തിനായി ഈ പണം ആവശ്യമുണ്ടായിരുന്നു, കൂടുതലായി ആവശ്യമില്ല. അങ്ങനെ കാദിയാനിലെ മൊഹല്ല ദാറുൽ ഫസൽ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഈ മൊഹല്ലയുടെ അസ്ഥിവാരമിട്ടു. ആ പണം ഖുർആൻ പ്രസിദ്ധീകരിക്കാൻ നൽകി. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് കാദിയാനോടുള്ള സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് എപ്രകാരമായിരുന്നു സ്നേഹമുണ്ടായിരുന്നെന്നും അതിനെ എപ്രകാരമാണ് അതിനെ വിലമതിച്ചിരുന്നുവെന്നും മനസ്സിലാകുന്നതിനായി അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന് എത്രമാത്രമാണ് ഒരു സ്ഥലത്തോട് ബന്ധമുണ്ട് അതിനെ എല്ലാ കാലത്തേക്കുമായി അനുഗ്രഹീത സങ്കേതമാക്കി മാറ്റുന്നു. കാദിയാനും അതുപോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അള്ളാഹുവിന്റെ ഒരു സ്വാത്തികൻ അവതരിച്ചു. തന്റെ മുഴുവൻ ആയുസ്സും അദ്ദേഹം ഇവിടെ ചെലവഴിച്ചു. ഈ സ്ഥലത്തെ അദ്ദേഹം സ്നേഹിച്ചു. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ലാഹോറിലേക്ക് പോയ അവസരത്തിൽ രോഗാവസ്ഥയിൽ അവസാന നിമിഷം ലാഹോറിലാണ് താമസിച്ചത്. അവിടെയാണ് അദ്ദേഹത്തിന് വഫാത്ത് സംഭവിച്ചത്. ഒരു ദിവസം അദ്ദേഹം എന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹ്മൂദ്, ഈ വേനൽ എത്രമാത്രം പീതവർണമായിരിക്കുന്നുവെന്ന് നോക്കുക. മുസ്ലിം മഹ്മൂദ് പറയുന്നു, എനിക്ക് എല്ലാ ദിവസവും പോലെ തന്നെ അന്നും തോന്നിയിരുന്നത്. ഞാൻ പറഞ്ഞു, സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് ഇന്നും ഉള്ളത്. അതിലെ മസൂദ് അലൈഹി സ്വലാം പറഞ്ഞു, അല്ല, ഇവിടുത്തെ വേനൽ അല്പം വിവർണവും മൂകവുമാണ്. കാദിയാനിലെ വേനൽ തെളിഞ്ഞതും വ്യക്തവുമാണ്. കാരണം അദ്ദേഹത്തെ കാദിയാനിൽ മറവ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അതിനായി അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ കാദിയാനോടുള്ള സ്നേഹവും അടുപ്പവും മനസ്സിലാവുന്നതാണ്. പിന്നീട് കുതിര സവാരിയുമായി ബന്ധം പുലർത്തുന്ന തന്റെ ഒരു സംഭവം വിവരിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്സലാമിന് സൈക്കിൾ സവാരിയെയും കുതിര സവാരിയെയും എപ്രകാരമാണ് തരംതിരിച്ചതെന്നും മനസ്സിലാകുന്നു. പറയുന്നു, ഞാൻ ഓർക്കുന്നു, ഹദ്രത്ത് മസീഹ് അലൈഹി സ്സലാം തന്റെ വഫാത്തിന് കുറച്ചു മുമ്പ് എനിക്കൊരു കുതിര വാങ്ങി നൽകി. യഥാർത്ഥത്തിൽ അത് വാങ്ങിയതായിരുന്നില്ല, അത് സമ്മാനമായി ആരോ നൽകിയതായിരുന്നു. അതിന്റെ വിവരണം പ്രകാരമാണ് ഞാൻ ആൺകുട്ടികൾ സൈക്കിളിൽ സവാരി ചെയ്യുന്നതായി കണ്ടപ്പോൾ എന്റെ മനസ്സിലും സൈക്കിളിൽ സവാരി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ ഇക്കാര്യം ഹസ്രത്ത് മസീഹ് അലൈഹി സ്സലാമിന്റെ സമക്ഷം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൈക്കിൾ സവാരി ഇഷ്ടമല്ല, കുതിര സവാരിയാണ് പുരുഷന്മാരുടെ സവാരിയായി ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് കുതിര വാങ്ങിത്തന്നാലും. അദ്ദേഹം പറഞ്ഞു, കുതിരയിൽ എനിക്ക് ഉറപ്പുള്ളതും ശക്തനുമായ കുതിരയാണ് ഇഷ്ടം. ഇതിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഞാൻ നല്ല സവാരിക്കാരനാകുക എന്നതായിരുന്നു. അദ്ദേഹം കബൂർത്തലയിലെ അബ്ദുൽ മജീദ് ഖാൻ സാഹിബിന് എഴുതി കുതിര വാങ്ങി അയച്ച് തന്നാലും ഖാൻ സാഹിബിന് എഴുതാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പിതാവ് റിയാസത്ത് അസ്കബലിന്റെ ഇൻചാർജ് ആയിരുന്നു. അവരുടെ കുടുംബം കുതിരയെ സംബന്ധിച്ച് നല്ലതുപോലെ അറിവുള്ളവരായിരുന്നു. അദ്ദേഹം ഒരു കുതിരയെ വാങ്ങി ഉപഹാരം എന്ന നിലയിൽ അയച്ചു തന്നു, വില വാങ്ങിയില്ല. അതിനകത്ത് മസീഹ് അലൈഹി സ്സലാം വഫാത്തായതിനു ശേഷം സാധാരണ പോലെ ഞങ്ങളുടെ ചെലവിന്റെ ഭാരം വർദ്ധിച്ചു. അതിനാൽ ഞാൻ ഈ കുതിരയെ വിൽക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്സലാമിൻ സമ്മാനത്തെ വിലമതിച്ചു. പിന്നീട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്സലാമിന്റെ അവസ്ഥ വിവരിച്ചു. അതിലേക്കായി ഞാൻ മുഴുവൻ സംഭവം വിവരിക്കുകയാണ്. ഈ കുതിരയെ വിൽക്കുന്നതാണ് ചെലവിന്റെ ഭാരം മാതാവിൽ അധികമായി ഏൽപ്പിക്കേണ്ടി വരുന്നതല്ല. കാരണം അതിനു കാരണം വരുമാനമാർഗം കുറഞ്ഞു. ഹദ്റത്ത് അമ്മാജാൻ ഉമ്മുൽ മോമിന്റെ മേൽ അതിന്റെ ഭാരം വളരെ കൂടിയിരുന്നു. എന്റെ ഒരു സുഹൃത്തിന് എന്റെ ഉദ്ദേശം മനസ്സിലായപ്പോൾ എനിക്ക് എഴുതി, ഇത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമിന്റെ ഉപഹാരമാണ്, ഇതിനെ ഒരിക്കലും വിൽക്കരുത്. ആ സമയത്ത് എനിക്ക് 19 വയസ്സായിരുന്നു. ഇക്കാര്യം ഞാൻ പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഞാൻ ഡാബിന് സമീപം തഷ്ഹീസുൽ അദ്ഹാന്റെ ഓഫീസിന് മുമ്പിൽ തെക്കുവടക്കായി നിൽക്കുകയായിരുന്നു. എന്നോട് പറയപ്പെട്ടിട്ടുള്ളത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമിന്റെ ഉപഹാരമാണ്, ഇതിനെ വിൽക്കരുത്. ഒന്നും തന്നെ ചിന്തിക്കാതെ കേട്ട ഉടൻ എന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ഇതാണ്, ഇത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്സലാമിന്റെ ഉപഹാരമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിലും വലിയ ഉപഹാരം ഹസ്രത്ത് ഉമ്മുൽ മോമിനീനാണ്. ഞാൻ കുതിരനേക്കാൾ ഉമ്മുൽ മോമിനീന് ബുദ്ധിമുട്ട് നൽകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ കുതിരയെ വിറ്റു. ഇതിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്സലാമിന്റെ ധീര മനോഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം കുതിര സവാരിയെ ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റു കാര്യത്തെക്കാൾ ഇതിന് മുൻതൂക്കം നൽകി. ഹദ്റത്ത് മുസ്ലിം മൗഊദിന് ഉമ്മുൽ മോമിനായി എന്ത് വികാരമാണ്, പരിചരണമാണ് ഉണ്ടായിരുന്നതെന്നും മനസ്സിലാവുന്നതാണ്. പിന്നീട് മസീഹ് മൗഊദ് അലൈഹി സ്സലാമിന്റെ വഫാത്തും അതിന്റെ അവസ്ഥയും വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്സലാം വഫാത്തായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വഫാത്തായി എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്. എനിക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലായിരുന്നത് വലിയ വിപ്ലവം വരാൻ പോകുന്നു എന്നാണ്. കാരണം ഞാൻ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി, ഞാൻ വേഷ്തി മക്വറിൽ നിന്നും ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്നു. വഴിമധ്യേ വെള്ളത്തിന് ഒഴുക്ക് വർദ്ധിച്ചു. വെള്ളം നിലച്ചുപോയി. വള്ളത്തിന് അപകട സാധ്യത നേരിട്ടു. വെള്ളത്തിലുണ്ടായിരുന്ന എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങി. ഈ അവസ്ഥ നിരാശ വരെ എത്തിയപ്പോൾ വെള്ളത്തിൽ നിന്ന് ഒരു കൈ പുറത്തു വന്നു. അതിലൊരു കുറപ്പുണ്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നു, ഇവിടെ ഒരു പീർ സാഹിബിന്റെ കബറുണ്ട്, അദ്ദേഹത്തോട് അപേക്ഷിക്കുന്ന പക്ഷം വള്ളം രക്ഷപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇത് ശിർക്കാണ്. ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ഇവിധം പ്രവർത്തിക്കുന്നതല്ല. ആ സമയം അപകട സാധ്യത കൂടി വന്നു. കൂടെയുള്ളവർ ചിലർ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ എന്താണ് തെറ്റ്? പിന്നീട് എന്നോട് പറയാതെ ചിലർ പീർ സാഹിബിന് കുറിപ്പടി എഴുതി വെള്ളത്തിലിട്ടു. സ്വപ്നത്തിലാണ് കാണുന്നത്. എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ ആ കുറിപ്പ് മുങ്ങിയെടുത്തു. ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ചാടി ആ കുറിപ്പ് പുറത്തെടുത്തു. അപ്രകാരം ഞാൻ ചെയ്ത ഉടൻ തന്നെ വള്ളം അനങ്ങാൻ തുടങ്ങി. അപകട സാധ്യത ഇല്ലാതായി. പറയുന്നു, ഹസ്രത്ത് സാഹിബ് വഫാത്തായപ്പോൾ അള്ളാഹു എന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി. ഇനി നമ്മുടെ മേൽ വലിയ ഉത്തരവാദിത്വം വന്നു ഭവിക്കുന്നതാണ് എന്നതിലേക്ക് ഉടൻ തന്നെ എന്റെ ശ്രദ്ധ തിരിഞ്ഞു. ആ അവസരത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു, ഇലാഹി, ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്, ഈ ജോലി ചെയ്യുവാൻ ഒരു മനുഷ്യൻ പോലും ഈ ലോകത്ത് ബാക്കിയില്ലെങ്കിൽ പോലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം എനിക്കൊരു ശക്തി ലഭിച്ചു. അത് വിവരിക്കുന്നതിന് എനിക്ക് സാധിക്കുകയില്ല. ഈ സ്ഥലത്ത് അത് വിവരിക്കാനുള്ള കഴിവെനിക്കില്ല. ഈ സ്ഥലത്ത് വിശദീകരണം നൽകിക്കൊണ്ട് ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നു, പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വഫാത്തായപ്പോൾ ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഞാൻ കേട്ടു, അദ്ദേഹത്തിന്റെ വഫാത്ത് നല്ല സമയത്തല്ല സംഭവിച്ചത്. അങ്ങനെ പറയുന്നവർ നൌദുബില്ല, അദ്ദേഹം കള്ളവാദിയാണെന്ന് പറഞ്ഞിരുന്നില്ല. എന്നാൽ പറഞ്ഞിരുന്നത് പ്രകാരമാണ്, അദ്ദേഹത്തിന്റെ വഫാത്ത് അള്ളാഹുവിന്റെ സന്ദേശം ശരിയായ നിലയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ മുഴുവനും പുലർന്നിട്ടുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ സമയം 19 വയസ്സായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസയ്ക്ക് സമീപം വന്ന് നിന്നു. ഞാൻ അള്ളാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഇത് നിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്ന കാലത്തോളം നിന്റെ ദീനിന്റെ നിലനിൽപ്പിനായി അളവറ്റ ത്യാഗങ്ങൾ അദ്ദേഹം സമർപ്പിച്ചു. അദ്ദേഹത്തെ നീ നിന്റെ അരികിലേക്ക് തിരിച്ചു വിളിച്ച ശേഷം ആളുകൾ പറയുന്നു, നല്ല സമയത്തല്ല വഫാത്ത് സംഭവിച്ചതെന്ന്. ഇങ്ങനെ പറയുന്നവർക്കും അവരുടെ കൂട്ടാളികൾക്കും ഇക്കാരണത്താൽ ഇടർച്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജമാഅത്തിനെ പിരിച്ചുവിട്ടേക്കാം. അതിനാൽ അള്ളാഹുവേ, ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, മുഴുവൻ ജമാഅത്ത് നിന്റെ ദീനിനെ വിട്ട് ഒഴിഞ്ഞാലും ഞാൻ അതിനായി എന്റെ ജീവൻ സമർപ്പിക്കുന്നതാണ്, അതിനായി എന്റെ ജീവൻ നൽകുന്നതാണ്. ഈ ജോലി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായി. ഇക്കാര്യം 19-ാമത്തെ വയസ്സിൽ എന്റെ ഹൃദയത്തിൽ കൊളുത്തിയ തീയാണ് പിന്നീട് മുഴുവൻ ജീവിതവും ദീനിന്റെ സേവനത്തിനായി സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചത്. ഈ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഏതൊരു ദൌത്യവുമായാണ് വന്നത്. അത് ഞാനാണ് ഇനി ചെയ്യേണ്ടത്. എന്റെ ഹൃദയത്തിൽ ആ സമയമുണ്ടായ ഉറച്ച തീരുമാനം ഇന്നും നവമായ നിലയിൽ ഞാൻ അനുഭവിച്ചറിയുന്നു. അദ്ദേഹത്തിന്റെ ജനാസയ്ക്ക് സമീപത്ത് നിന്നുകൊണ്ട് ഞാൻ ചെയ്ത ആ പ്രതിജ്ഞ മാർഗദർശനമായിക്കൊണ്ട് എന്നെയും കൊണ്ട് ഇന്നും യാത്ര തുടരുന്നു. എന്റെ ആ പ്രതിജ്ഞയാണ് ഇന്നും വളരെ ശക്തമായ നിലയിൽ എന്നെ എന്റെ ഉദ്ദേശത്തിൽ നിലനിർത്തിയത്. എതിർപ്പിൽ 100 കൊടുങ്കാറ്റുകൾ വീശി. എന്നാൽ അള്ളാഹു എന്നെ നിർത്തി ആ പാറയിൽ തട്ടി അവരുടെ തല സ്വയം തകർന്നു. എതിരാളികളുടെ എല്ലാ ശ്രമങ്ങളും എല്ലാ പദ്ധതികളും എല്ലാ ദുഷ്ചെയ്തികളും എനിക്കെതിരെയായിക്കൊണ്ട് ചെയ്തവ അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോയി. അള്ളാഹു തന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ എന്നെ എല്ലാ അവസരത്തിലും വിജയത്തിന്റെ മുഖം കാണിച്ചു. ഏതുവരെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ വഫാത്ത് നല്ല സമയത്തല്ല സംഭവിച്ചതെന്ന് പറഞ്ഞവർ അദ്ദേഹത്തിന്റെ ദൌത്യം വിജയിച്ചറിഞ്ഞ് അവരുടെ നേത്രങ്ങൾ ഈർന്നണയുന്നു. ആരാണ് ഈ പ്രതിജ്ഞ ചെയ്യുന്നത്? ഈ ജോലി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ മാർഗത്തിൽ ആയിരക്കണക്കിന് തടസ്സം അനുഭവിച്ചാലും ആയിരക്കണക്കിന് വിഘ്നങ്ങൾ സംഭവിച്ചാലും അവയെല്ലാം കവച്ചുവെച്ചുകൊണ്ട് അവൻ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്. അവിടെ വിജയം അവരെ വരവേൽക്കാനായി തയ്യാറായി നിൽക്കുന്നതാണ്. അതിനാൽ ജമാഅത്തംഗങ്ങൾക്കായുള്ള ഉപദേശമാണ്, കേൾക്കേണ്ടതാണ്. നമ്മുടെ ജമാഅത്തിലെ ഓരോ വ്യക്തിയും പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്, ദീനിന്റെ ജോലി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ പ്രതിജ്ഞയ്ക്ക് ശേഷം അവരിൽ ഒരു ഉണർവുണ്ടായിത്തീരുന്നതാണ്. എല്ലാ പ്രയാസവും അവരിൽ ലഘൂകരിക്കപ്പെടുന്നതാണ്. എല്ലാ ശത്രുതയിലും അനുരാഗം ജനിക്കുന്നതായിരിക്കും. എല്ലാ ബുദ്ധിമുട്ടുകളും ആശ്വാസമായി തീരുന്നതാണ്. അവർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വയം നഷ്ടം ഭവിക്കേണ്ടി വന്നാലും അതിലും പോലും അവർക്ക് ആശ്വാസം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഖുർആനിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദീനിന്റെ നിലനിൽപ്പിനായി നിന്നെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്, നിന്റെ സഹാബത്ത് നിന്റെ കൂടെ ഉണ്ടാകുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, നിന്നിൽ നിന്ന് എന്തായാലും ഞാൻ എന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതാണ്. അതിനാലാണ് അവിടെ നിന്ന് ദിനരാത്രങ്ങളിൽ ഈ ജോലിയിൽ മുഴുകിയിരുന്നത്. അവിടുത്തെ എല്ലാ ആശ്വാസവും എല്ലാ സമാധാനവും എല്ലാ വാക്കും പ്രവൃത്തിയും ഇതിനായി സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ അല്ലാഹു തന്റെ ദീനിനെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനായി ശ്രമിച്ചു. അവിടുന്ന് ഇതിനെക്കുറിച്ച് എന്റേതാണ് യഥാർത്ഥത്തിൽ ഈ ജോലിയെന്ന് മനസ്സിലാക്കി, മറ്റാരുടെയുമല്ല, ഇതാണ് സുന്നത്ത്, ഇതിനെ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് അല്ലാഹുവിന്റെ അനുഗ്രഹവും ജമാഅത്തിന്റെ പുരോഗതിയും നമ്മുടെ ഉത്തരവാദിത്തം സംബന്ധിച്ച് പ്രകാരം പറയുന്നു, അല്ലാഹുവിന്റെ എഹ്സാനാണ്, അവന്റെ അനുഗ്രഹത്താൽ മാത്രം എന്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകി. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ മഹാത്മാവിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതിനായി എന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ചിരിക്കുന്നു. അതിന്റെ ഫലം ഓരോ വ്യക്തിയും നോക്കിക്കാണുന്നു. ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യത്തും നമ്മുടെ മിഷൻ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. ശിർക്കിന് അടിമപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ, ക്രിസ്തീയ വലയങ്ങളിൽ കുടുങ്ങിയവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ എല്ലാവിധ മാറ്റങ്ങൾക്ക് ശേഷവും ഈ യാഥാർത്ഥ്യത്തെ ഒരിക്കലും നാം വിസ്മരിക്കരുത്. ലോകത്ത് ഈ സമയം 2.5 ബില്യൺ ജനസംഖ്യയാണുള്ളത്, അല്ലെങ്കിൽ 3 ബില്യൺ ജനസംഖ്യ ഉണ്ടാകും. എല്ലാവർക്കും ഏകദൈവത്തിന്റെ സന്ദേശം എത്തിക്കുക, അവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാഅത്തിൽ പങ്കാളികളാക്കുന്നതും ജമാഅത്ത് അഹമ്മദിയ്യയുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മുന്നിലുള്ള വലിയ ചുമതലയാണ്, ദുർബലമായ നമ്മുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട കനത്ത ഭാരമാണ്. ഇത്ര പ്രാധാന്യമർഹിക്കുന്ന ജോലി അല്ലാഹുവിന്റെ അത്ഭുതമാകുന്ന സഹായ സഹകരണ കൂടാതെ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുകയില്ല. നാം അവന്റെ വിനിയാനിതരും അയോഗ്യരുമായ ദാസന്മാരാണ്. നമ്മുടെ ഓരോ ജോലിയും അവന്റെ അനുഗ്രഹത്താലാണ് പരിപൂർണ വിജയത്തിലെത്തുക. അതിനാൽ അവന്റെ ഫളലിനെ ആകർഷിക്കുന്നതിനായി എല്ലാവിധ ശ്രമവും അവലംബിക്കേണ്ടതായിരിക്കുന്നു. അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ അരികിൽ നിന്നുകൊണ്ട് നടത്തിയ ഈ പ്രതിജ്ഞയെ മുഖവിലേക്കെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞ ഇതായിരിക്കണം. ഇതിലാണ് നമ്മുടെ എല്ലാവിധ വിജയവും അതുപോലെ പ്രവർത്തന നിരതമായ ജമാഅത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കുകയും ചെയ്യുക. ഇത് അല്ലാഹുവിന്റെ ജോലിയാണ്, അല്ലാഹുവിനായുള്ള പ്രതിജ്ഞയാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഒരിടത്ത് പറയുന്നു, നാം മനുഷ്യനായി ഇത്തരത്തിൽ പ്രതിജ്ഞ എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ സമക്ഷം നിന്നുകൊണ്ട് ചെയ്ത പ്രതിജ്ഞയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അല്ലാഹുവിനോട്, അല്ലാഹുവിനായി ഇത്തരത്തിൽ പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയില്ലേ? അല്ലാഹുവെ, എല്ലാ ലോകവും നിന്നെ ഉപേക്ഷിച്ചാലും ഞങ്ങൾ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ പ്രതിജ്ഞയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, അതിന്റെ ആവശ്യകതയാണുള്ളത്. ഇന്ന് നിരീക്ഷിതത്തിന്റെ വലിയ പ്രഭാവമാണ് ലോകത്തുള്ളത്. നമുക്ക് ഈ പ്രതിജ്ഞ നവമായ നിലയിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. പുതിയ ഉണർവോടുകൂടി നിർവഹിക്കേണ്ടതിന്റെയും ആവശ്യം ഇന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തികളെ അല്ലാഹുവിന്റെ അധ്യാപനത്തിന്റെ അനുസൃതമായി നിർവഹിക്കേണ്ടതിന്റെയും ആവശ്യം ഇന്നുണ്ട്. നമ്മളെ ഓരോരുത്തരും ഈ പ്രതിജ്ഞ ചെയ്യുക, നാം ചുരുക്കിൽ നിന്നും മാറി നിൽക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ദൌത്യം പൂർത്തീകരിക്കുന്നതിന് പൂർണ്ണ ശ്രമം നടത്തുന്നതാണ്. അല്ലാഹുവിനോട് ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ലോകത്ത് ഉയർത്തുന്നതാണ് എന്ന് നാം ചെയ്ത പ്രതിജ്ഞ അതിനെയും പുലർത്തുന്നതാണ്. ഇൻഷാ അല്ലാ, അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يعمر العدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله